ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. വടക്കൻ ക്വീൻസ്ലാൻഡിന്റെ പലയിടങ്ങളിൽ നീരാൻ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനജീവിതത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. കെയ്ൻസ്, ടൗൺസ്വിൽ, ഇനിസ്ഫാൽ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിനെ തുടർന്ന് 40,000-ലധികം വീടുകളിൽ ഏതാനും ദിവസങ്ങൾ വൈദ്യുതി നഷ്ടമായി. നീരാൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച പ്രദേശങ്ങളിൽ നിരവധി മലയാളികൾ താമസിക്കുന്നുണ്ട്. ഇവരിൽ ചിലരുമായി SBS മലയാളം സംസാരിച്ചു. അതിലേക്കാണ് ഇനി. നീരാൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച പ്രദേശങ്ങളിലൊന്നാണ് കെയ്ൻസ്. ഇവിടെ ജീവിക്കുന്ന രാജേഷ് ചാക്കോവാണ് നമുക്കൊപ്പം ചേരുന്നത്. രാജേഷ് ചാക്കോ, എങ്ങനെയാണ് താങ്കളെയും കുടുംബത്തെയും ഈ ചുഴലിക്കാറ്റ് ബാധിച്ചത്?
ഇവിടെ 1-ാം തീയതി, അതായത് തിങ്കളാഴ്ച, വളരെ ശക്തമായിട്ടുള്ള കാറ്റടിച്ചു. ഇവിടെ കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ക്വീൻസ്ലാൻഡ്. എനിക്ക് കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. എനിക്ക് കുറച്ച് വാഴകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒടിഞ്ഞു പോയി, കുറെ പെടന്നു പോയി. പിന്നെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിന്റെ പകുതി വെച്ച് അത് ഒടിഞ്ഞു പോയി. പിന്നെ കുറെ ചെടികളെല്ലാം നിലം പൊത്തി. പിന്നെ അതിലും ഒക്കെ കഷ്ടമായത്, ഒരു 3 ദിവസത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു ഒട്ടും. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ വരുന്ന സാധനങ്ങളെല്ലാം കേടായി പോയി. ഗ്യാരേജ് തുറക്കാൻ പറ്റാതെ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേർക്ക് സ്കൂളിൽ പോകാനും ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു ദിവസം സിക്കറുടെ വീട്ടിലിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നെ എന്നെ പേഴ്സണലി എഫക്ട് ചെയ്തതിനൊക്കെയാണ്. പിന്നെ ഇവിടെയുള്ള ആളുകളെ അത് കൂടുതൽ അതും ഭീകരമായിട്ട് എഫക്ട് ചെയ്തു. ഒത്തിരി ആളുകളുടെ കൃഷിയൊക്കെ നശിച്ചു പോയി. വാഴത്തോട്ടം, ഞാൻ വീടിന് ചുറ്റുമുള്ള കരിമ്പൻ തോട്ടമൊക്കെ ഉണ്ട്, അതെല്ലാം വീണ് പോയി. അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒത്തിരി നാശനഷ്ടങ്ങളായി. വണ്ടിയുടെ മുകളിലും വീടിന്റെ മുകളിലോട്ട് മരങ്ങളൊക്കെ വന്നിട്ട്.
വരും ദിവസങ്ങളിലും ചുഴലിക്കാറ്റിന്റെ ഭീഷണി നിലനിൽക്കുന്നതായി രാജേഷ് പറയുന്നു.
സാധ്യത ഉണ്ടെന്ന്, ചുഴലിക്കാറ്റിനുള്ള സാധ്യത ഇവർ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. കാരണം ഈ സൈക്ലോൺ ഇപ്പോഴും ഈ ഇവിടെ ഓഫ് ഷോർ കടലിൽ കിടന്ന് കറങ്ങുവാണ്. അത് ഇവിടുന്ന് എവയെ അകലെയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ, ബിയോമിന്റെ റിപ്പോർട്ട് വരുന്നത്. അത് തിരിച്ച് കരയിലോട്ട് പറയാനുള്ള സാധ്യത അവർ ഭയങ്കര കുറവായിട്ട് പറയുന്നത്. പക്ഷെ വന്നാൽ പോലും കെയ്ൻസിലോട്ടായിരിക്കില്ല, ഇവിടുന്ന് ഭയങ്കര നോർത്ത് സൈഡിലേക്ക് കൂട്ടോൺ ഏരിയയിലോട്ടായിരിക്കും വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ കാര്യം. പിന്നെ ഈ പറഞ്ഞാലും കാറ്റുകൾ, അതിന്റെ ഒരു ഔട്ടർ റിംഗിൽ കാറ്റായിരിക്കും കൂടുതൽ,
നീരാൻ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള കർഷകരെയാണ്. 80-100% വരെ കൃഷി നഷ്ടമായവർ പ്രദേശത്തുണ്ടെന്ന് ഇനിസ്ഫാലിൽ ബനാന ഫാം നടത്തുന്ന ബിനു വർഗീസ് പറയുന്നു. എന്നാൽ തന്റെ കൃഷിയിടത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം പറയുന്നു.
അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ഇനിസ്ഫയിലിന്റെ സൗത്ത് ഓഫ് ഇനിസ്ഫയിലാണ്. അതായത് മീനാ ക്രീക്ക്, സിൽക്കൂഡ്, കൗളി ബീച്ച് ഇങ്ങനെയുള്ള ഏരിയകളിൽ അത് നല്ലതായിട്ട് എഫക്ട് ചെയ്തു. അത് ഇത്രയും ഫാമേഴ്സിനെയും ഗ്രോവേഴ്സിനെയും അത് ബാധിക്കുകയും ചെയ്തു. ചില ഗ്രോവേഴ്സിന് 80%, 100%, 90%, 60%, അങ്ങനെ പല രീതിയിൽ ക്രോപ്സ് നഷ്ടപ്പെട്ട അനേക ഗ്രോവേഴ്സ് ഉണ്ട്. ഇപ്പം ഇനി അധികം ബാധിച്ചിട്ടില്ല. കാരണം ഇവിടുന്ന് അല്ലായിരുന്നു, ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരം മാറിയായിരുന്നു കൂടുതലത് എഫക്ട് ചെയ്തേക്കുന്നത്. ഈ ഏരിയയിലേക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അത് അല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞ നാശനഷ്ടം എന്ന് പറയാൻ ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ചെറിയ നോർമൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് നാശനഷ്ടങ്ങൾ കണക്കാക്കത്തക്ക പോലെ നാശനഷ്ടങ്ങളൊന്നും എൻ്റെ ഫാമിൽ, അത് ഈ ഞാൻ എൻ്റെ ഫാമുള്ള ഈ ഏരിയയിൽ അധികം ആർക്കും ഉണ്ടായിട്ടില്ല.
ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് 40,000-ലധികം വീടുകളിലാണ് വൈദ്യുതി നഷ്ടമായത്. ഇതിനു പുറമെ നിരവധി ബിസിനസ്സുകളെയും ഇത് ബാധിച്ചു. വൈദ്യുതി നഷ്ടമായതിനെ തുടർന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങൾ ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
തീർച്ചയായിട്ടും ഞങ്ങൾ താമസിക്കുന്നത് കെയ്ൻസ് സിറ്റിയിലായിരുന്നു. അവിടെ ചില ഭാഗങ്ങളിലെ ഇവിടുത്തെ കെയ്ൻസ് സിറ്റി കൗൺസിലിന്റെ കണക്കനുസരിച്ച് 42,000 വീടുകളിലെ പവർ ഇല്ലായിരുന്നു നിയർലി 2 ദിവസം. അതായത് തിങ്കളാഴ്ച ഉച്ചയായപ്പം ലഞ്ച് ടൈമോട് കൂടി പവർ പോയതാണ്. പിന്നെ ചില സ്ഥലങ്ങളിലെല്ലാം പവർ വന്നത് ട്യൂസ്ഡേ ഈവനിങ് 5 o'clock, 6 o'clock ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഇനിസ്ഫയിലും. ഇനിസ്ഫയിലും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗത്തെ കറണ്ട് പോയതാണ്. പിന്നെ വന്നത് വെനസ്ഡേ മോർണിംഗിലൊക്കെയാണ്, ഒട്ടുമിക്ക ഭാഗങ്ങളിലും പവർ വന്നത്. കാരണം അതുപോലെ കാറ്റായിരുന്നു, മരങ്ങൾ അനേകം ഒടിഞ്ഞ് പവർ ലൈൻ്റെ മേലിൽ വീഴുകയും ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം പവർ ലൈൻ, ലഞ്ച് ടൈം മൺഡേ ലഞ്ച് ടൈമിൽ പോയിട്ട് പിന്നെ വന്നത് ട്യൂസ്ഡേ ഈവനിങ്ങിലാണ്, അറൌണ്ട് 6 o'clock കൂടിയാണ് പവർ വന്നത്. ഒരു ഫുൾ നൈറ്റും ഒരു ഫുൾ ഡേയും പവർ ഇല്ലായിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം മാത്രമല്ല, പവർ ഇല്ലാതെ കാരണം കൊണ്ട് മറ്റു ആക്ടിവിറ്റീസും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ദിവസം മാത്രം എനിക്ക് അടച്ചിടേണ്ടി വന്നു പവർ ഇല്ലാഞ്ഞുകൊണ്ട്. നെക്സ്റ്റ് ഡേയിൽ പവർ അവരെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ നോർമൽ വർക്ക്. എങ്കിലും ചില സ്ഥലങ്ങളിലെ ഈ ക്രോപ്സൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ആ ഫാമൊക്കെ നോർമൽ ആയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ അതെല്ലാം ക്ലീനപ്പ് ചെയ്യണം, പാരിക്ക് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ വർക്കുകൾ ഒത്തിരി കിടക്കണം. അവരുടെ വർക്ക് ഇതിനും തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഗവൺമെന്റ് എ ബി ജി സിയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസിന്റെയും അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് എല്ലാം ക്ലീനപ്പ് ചെയ്യാൻ പറ്റൂ.
വലിയ രീതിയിൽ ചുഴലിക്കാറ്റ് ബാധിച്ച ഫാമുകളിൽ എത്രമാത്രം നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അധികൃതർ പഠിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നു.
മൊത്തം ഡാമേജ് അവർക്ക് കറക്റ്റായിട്ടുള്ള കണക്ക് വേണം. അപ്പൊ അത് അവരുള്ള അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ഫിഗർ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവര് അതിന്റെ പ്രോസസിംഗിലാണ്.
2011 ആഞ്ഞടിച്ച യാസി ചുഴലിക്കാറ്റിനെ അപേക്ഷിച്ച് ഈ ചുഴലിക്കാറ്റിന്റെ ഭീഷണി കുറവായിരുന്നു എന്ന കാര്യം രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു.
കഴിഞ്ഞ പ്രാവശ്യത്തെ യാസി ഇവിടെ അടിച്ചപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ അന്നേരം ഓസ്ട്രേലിയ എത്തിയിട്ടില്ല. ഞാൻ 6 വർഷമായുള്ളൂ ഇവിടെ വന്നിട്ട്. പക്ഷെ ഞാൻ ആദ്യം വന്നത് യാസി ശക്തമായിട്ട് അടിച്ച് തള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ അത് അടിച്ചു കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, അത് 2015 ഞാൻ അവിടെ വന്നത്. അപ്പം അതായത് 4 വർഷം കഴിഞ്ഞിട്ട് പോലും 2015 അടിച്ച യാസിയുടെ ആഫ്റ്റർ എഫക്ട്സ് സ്റ്റിൽ കാണാൻ പറ്റുമായിരുന്നു.
വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചുഴലിക്കാറ്റ് ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് ബിനുവിനുള്ളത്.
അല്ല, യാസി വലിയ സൈക്കിൾ ഉണ്ടായിരുന്നു. യാസിയുടെ പകുതി പോലുള്ള സൈക്കിൾ ഒന്നും അല്ലായിരുന്നു. യാസി ഉള്ള സമയത്ത് ഇനിസ്ട്രയിൽ ഒന്നുമില്ലായിരുന്നു. എല്ലാം ഇനിസ്ട്രയില് ചളി, അതായത് ബനാനാ ക്രോപ്പുള്ള ബനാന ഹബ്ബാണ് ഇനിസ്ട്രയിലും ചളി എന്ന് പറയുന്ന രണ്ട് സ്ഥലം. ആ രണ്ട് സ്ഥലവും ഒന്നുമില്ലായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് പോയായിരുന്നു.
അപ്പൊ ഇനി മുന്നറിയിപ്പുകൾ എത്രമാത്രം ഉണ്ട് നിങ്ങൾക്ക് ഫാമിംഗ് ഏരിയയിലും മറ്റും എത്രമാത്രം ഉണ്ട്?
സൈക്ലോണിന്റെ പീരീഡ് ആണ്. ഡിസംബർ തൊട്ട് മാർച്ച് ഏപ്രിൽ വരെയും സൈക്ലോൺ നമുക്ക് ഏത് സമയത്തും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ 2 ദിവസത്തെ കൂടെ വാണിംഗ് സ്റ്റില് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് എത്രത്തോളം ഒന്നും വരത്തില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഉള്ള സൈക്ലോണ് അത് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിലും കുറച്ച് ശക്തി കുറയും എന്നുള്ളതേ ഉള്ളൂ. വാണിംഗ് ആണ്.
വടക്കൻ ക്വീൻസ്ലാൻഡിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആഞ്ഞടിക്കുന്ന നീരാൻ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ചില മലയാളികൾ ഈ ദിവസങ്ങളിലെ അനുഭവങ്ങളാണ് പങ്കുവച്ചത്.